ഇനി നമുക്ക് രണ്ടാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ.
എഫെസോസിലെ സഭയുടെ ദൂതന എഴുതുക, 7 നക്ഷത്രം വലങ്കയിൽ പിടിച്ചുകൊണ്ട് 7 പൊന്നിലവിളക്കുള്ള നടുവിൽ നടക്കുന്നവൻ അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തിയും പ്രയത്നവും സഹിഷ്ണുതയും കൊളരുതാത്തവരെ നിനക്ക് സഹിച്ചുകൂടാത്തതും അപ്പോസ്തോലന്മാരല്ലാതിരിക്കെ തങ്ങൾ അപ്പോസ്തോലന്മാരെന്ന് പറയുന്നവരെ നീ പരീക്ഷിച്ച് കള്ളന്മാരെന്ന് കണ്ടതും നിനക്ക് സഹിഷ്ണുതയുള്ളതും എന്റെ നാമനിമിത്തം നീ സഹിച്ചതും തളർന്നു പോകാത്തതും ഞാൻ അറിയുന്നു. എങ്കിലും നിന്റെ ആദ്യസ്നേഹം വിട്ടുകളഞ്ഞു എന്ന് ഒരു കുറ്റം നിന്നെക്കുറിച്ച് പറയുവാനുണ്ട്. നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്ന് ഓർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. അല്ലാഞ്ഞാൽ ഞാൻ വരികയും നീ മാനസാന്തരപ്പെടാഞ്ഞാൽ നിന്റെ നിലവിളക്ക് അതിൻ്റെ നിലയിൽ നിന്ന് നീക്കുകയും ചെയ്യും. എങ്കിലും നിക്കോലോവേരുടെ നടപ്പ് നീ പകയ്ക്കുന്നു എന്നൊരു നന്മ നിനക്കുണ്ട്, അത് ഞാനും പകയ്ക്കുന്നു. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവന് ഞാൻ ദൈവത്തിന്റെ പരദീസയിലുള്ള ജീവവൃക്ഷത്തിന്റെ ഫലം തിന്മാൻ കൊടുക്കും.
ഇവിടെ ഈ 2-3 അധ്യായങ്ങളിൽ ആദ്യമായിട്ട് 1-ാമത്തെ സഭ അഥവാ എഫേസോ സഭയെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനായിട്ട് കഴിയുന്നത്. അന്നത്തെ റോമാ സാമ്രാജ്യത്തിലെ ഒരു പ്രധാനപ്പെട്ട നഗരമായിരുന്നു എഫേസോസ്. 7 അതിശയങ്ങളിൽ ഒന്നായിരുന്ന ഡയാനായുടെ അഥവാ അർത്തമീസ് ക്ഷേത്രം അവിടെയായിരുന്നു. മാന്ത്രിക പ്രവൃത്തികളിൽ അവർ കുപ്രസിദ്ധരായിരുന്നുവെന്ന് പ്രവൃത്തികളുടെ പുസ്തകം 19:19 നിന്ന് ഗ്രഹിക്കാം. കർത്താവ് അവരെ പ്രശംസിച്ച നല്ല ഗുണങ്ങളായിരുന്നു സൽപ്രവർത്തികൾ, കഠിന പ്രയത്നം, സഹിഷ്ണുത, കൊള്ളരുതാത്തവരെ സഹിക്കാത്തത്, കള്ള അപ്പോസ്തലന്മാരെ പരീക്ഷിച്ച് കള്ളന്മാരെന്ന് കണ്ടത്, കർത്താവിന് വേണ്ടി സഹിച്ചത്, തളർന്നു പോകാതിരുന്നത് ഇവയാണ്. കർത്താവ് നമ്മിൽ നിന്നും ഈ വിധ ഗുണഗണങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്നാൽ നിക്കോലാവ്യരുടെ നടപ്പിനെ അവിടെയുള്ള ദൈവമക്കൾ പകച്ചിരുന്നു, കർത്താവ് അത് പകയ്ക്കുന്നു എന്നും കൂടെ ചേർത്തിരിക്കുന്നു. നിക്കോലൈറ്റോയി അഥവാ നിക്കോലൈറ്റിസ് എന്ന ഗ്രീക്ക് പദത്തിന് അയ്മേനികളെ അധികരിക്കുന്നവർ അഥവാ പട്ടക്കാർ എന്നർത്ഥമാണ്. സഭയിൽ പൗരോഹിത്യ വ്യവസ്ഥിതി നടപ്പാക്കുന്നത് അത്രേ നിക്കോലാവ്യ നടപ്പ്. ഇത്രയും ഗുണഗണങ്ങൾ ഉണ്ടായിരുന്നതിനെ പ്രശംസിക്കുന്നുവെങ്കിലും നീതിമാനായവൻ അവരുടെ കുറ്റം അവരെ ബോധ്യപ്പെടുത്തുന്നു. അതായത് ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നുള്ളതാണ് അവരുടെ കുറ്റം ഓർമ്മിപ്പിക്കുന്നത്. സദൃശ്യവാക്യം 9:9, ജ്ഞാനിയെ പ്രബോധിപ്പിക്കുക, അവൻ്റെ ജ്ഞാനം വർദ്ധിക്കും. നീതിമാനെ ഉപദേശിക്കുക, അവൻ വിദ്യാഭിവൃത്തി പ്രാപിക്കും. യേശുവിൻ്റെ അടുക്കൽ വന്ന ഒരുവനെക്കുറിച്ച് മർക്കോസ് 10:21 പറയുന്നത്, യേശു അവനെ നോക്കി അവനെ സ്നേഹിച്ചു, ഒരു കുറവ് നിനക്കുണ്ട് എന്നാകുന്നു. നമ്മിലുള്ള കുറവുകളെ പരിഹരിപ്പാൻ അവൻ ഉപദേശിക്കുന്നു. എഫേസ്യ സഭയോടും പറയുന്നത്, ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്നോർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക എന്നാകുന്നു. ഇരമ്യാവ് 2:2, ഫിലിപ്പിയർ 1:9, ഫിലിപ്പിയർ 3:13 മുതൽ 16 വരെ, 2 തെസ്സലോനിക്കർ 1:3 എന്നീ വാക്യങ്ങൾ വായിച്ച് മനസ്സിലാക്കുന്നത് നല്ലതാണ്. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് 7 സഭകളോടും പറയുന്നത് സൂക്ഷിക്കുക. വെളിപ്പാട് 2:7, 11, 17, 29, 3:6, 13, 22 ഈ വാക്യങ്ങളാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനിയും കർത്താവ് അന്ന് നേരിട്ട് എഫേസോസ് എന്ന സ്ഥലത്തുണ്ടായിരുന്ന വിശ്വാസികളോട് സംസാരിച്ചു, പക്ഷേ ലോകത്തെങ്ങുമുള്ള സകല വ്യക്തികളോടും ഉള്ള ദൂതാണ് എന്ന് നമുക്ക് അത് വ്യക്തമാക്കിയിരിക്കുകയാണ്. എഫേസോസ് സഭയുടെ കാലയളവ് എന്ന് പറയുന്നത് 70 മുതൽ 170 വരെയുള്ള കാലയളവ് ആണെന്ന് നമുക്ക് ഗ്രഹിക്കാനായിട്ട് കഴിയും. എഫേസോസ് എന്ന വാക്കിൻ്റെ അർത്ഥം അയഞ്ഞ അഥവാ എഫേസോസ് സഭ എന്ന് പറഞ്ഞാൽ അയഞ്ഞ സഭ എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഇനിയും വെളിപ്പാട് പുസ്തകം 2:8 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാട്ട്.
സ്മുർണയിലെ സഭയുടെ ദൂതനെ എഴുതുക, മരിച്ചവനായിരുന്നു വീണ്ടും ജീവിക്കുകയും ചെയ്ത ആദ്യനും അന്ത്യനുമായവൻ അരളി ചെയ്യുന്നത്, ഞാൻ നിന്റെ കഷ്ടതയും ദാരിദ്ര്യവും നിർധനവാനാകുന്നതാനും തങ്ങൾ യഹൂദർ എന്നേ പറയുന്നെങ്കിലും യഹൂദരല്ല, സാത്താന്റെ പള്ളിക്കാരായവരുടെ ദൂഷണവും അറിയുന്നു. നീ സഹിപ്പാനുള്ളത് പേടിക്കേണ്ട, നിങ്ങളെ പരീക്ഷിക്കേണ്ടതിന് പിശാചെ നിങ്ങളിൽ ചിലരെ തടവിൽ ആക്കുവാൻ പോകുന്നു. 10 ദിവസം നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാകും. മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക. എന്നാൽ ഞാൻ ജീവകിരീടം നിനക്ക് തരും. ആത്മാവ് സവളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവന് രണ്ടാം മരണത്താൽ ദോഷം വരികയില്ല.
രണ്ടാമത്തെ സഭയെ കുറിച്ചാണ് ഇവിടെ നാം പഠിക്കുന്നത്. തിരുവെഴുത്തുകളിൻ പ്രകാരം നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ച് അടക്കപ്പെട്ട് തിരുവെഴുത്തുകളിൻ പ്രകാരം മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ ആദ്യനും അന്ധനുമെന്ന് സ്വയം പരിചയപ്പെടുത്തിക്കൊണ്ട് കർത്താവ് ഈ സഭയോട് സംസാരിക്കുകയാണ്. ഒന്നാം അധ്യായത്തിൽ യോഹന്നാൻ പരിചയപ്പെടുത്തിയതും ഈ വിധം ആണെന്ന് നാം ചിന്തിച്ചല്ലോ. പീഡനത്തിൽ കൂടെ കടന്നുപോകുന്ന സ്മുർണ കാലയളവിലെ ദൈവമക്കൾക്ക് കർത്താവിൻ്റെ ശബ്ദവും ശക്തി മാഹാത്മ്യവും വിശ്വാസത്തിൽ ഉറപ്പിക്കുന്നതിന് കാരണമായി തീർന്നു. നമ്മുടെ കർത്താവിനെ നാം കൂടുതൽ അറിയുന്തോറും വിശ്വാസത്തിൽ ശക്തിപ്പെട്ടു വരുന്നതിനും കഷ്ടതയിൽ ഉറച്ചു നിൽക്കുന്നതിനും ഇടയാകുന്നു. സ്മുർണ എന്ന വാക്കിൻ്റെ അർത്ഥം പീഡനം എന്നാകുന്നു. AD 170 മുതൽ 312 വരെ ഉള്ള കാലയളവിനെയാണ് സ്മുർണ സഭയുടെ കാലയളവ് പ്രതിനിധീകരിക്കുന്നത്. യോഹന്നാൻ 16:33 യേശു പറഞ്ഞു, നിങ്ങൾക്ക് എന്നിൽ സമാധാനം ഉണ്ടാകേണ്ടതിന് ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ലോകത്തിൽ നിങ്ങൾ കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ഇനിയും പ്രവൃത്തികൾ 14:22 അനേക കഷ്ടങ്ങൾ കൂടെ ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു എന്ന് വായിക്കുന്നു. Romans 5:3-4, Romans 8:35, 1 Thessalonians 3:4 ഈ വാക്യങ്ങൾ കൂടെ ചേർത്ത് വായിച്ചാൽ നമുക്ക് ആ കാര്യം ഒന്നുകൂടെ ഗ്രഹിക്കാനായിട്ട് കഴിയും. കഷ്ടത മാത്രമല്ല, ദാരിദ്ര്യവും സഹിക്കേണ്ടി വന്നാലും പേടിക്കരുത് എന്ന് ആ സഭയെ ഉപദേശിക്കുകയാണ്. മക്കദോന്യ സഭകൾക്ക് ലഭിച്ച ദൈവകൃപയെക്കുറിച്ച് പറയുന്നത് ശ്രദ്ധിക്കുക. 2 Corinthians 8:2 കഷ്ടത എന്ന കഠിന ശോധനയിലായിരുന്നിട്ടും അവരുടെ സന്തോഷ സമൃദ്ധിയും മഹാദാരിദ്ര്യവും ധാരാളം ഔദാര്യം കാണിക്കുവാൻ കാരണമായി തീർന്നു. അവർക്കുണ്ടാകുന്ന കഷ്ടതയും തടവും ഉപദ്രവവും നാഥൻ അറിയാതെ അല്ല വരുന്നത് എന്ന് മാത്രമല്ല, അതിൻ്റെ ദിനങ്ങളും നാഥൻ നിശ്ചയിച്ചിരിക്കുകയാണ്. വിശ്വാസത്തിൽ കുറച്ചു കാലം ജീവിച്ചതുകൊണ്ട് മാത്രം പ്രയോജനമില്ല. മരണപര്യന്തം വിശ്വസ്തനും വിശ്വസ്തയും ആയിരുന്നുവെങ്കിൽ മാത്രമേ ജീവകിരീടം പ്രാപിക്കുവാൻ കഴിയുകയുള്ളൂ എന്ന് കർത്താവ് അവരെ ഓർമ്മിപ്പിക്കുന്നു. രണ്ടാം മരണം എന്നത് നിത്യ ശിക്ഷാവിധിയെ കുറിക്കുകയാണ്. വെളിപ്പാട് പുസ്തകം 20:14 മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്യയിൽ തള്ളിയിട്ടു. ഈ തീപ്പൊയ്യ രണ്ടാമത്തെ മരണം. വെളിപ്പാട് 21:8 എന്നാൽ ഭീരുക്കൾ, അവിശ്വാസികൾ, അറയ്ക്കപ്പെട്ടവർ, കൊലപാതകന്മാർ, ദുർനടപ്പുകാർ, ക്ഷുദ്രക്കാർ, ഭിമ്മാരാധികൾ എന്നിവർക്കും ഫോഷ്ക് പറയുന്ന ഏവർക്കുമുള്ള ഓഹരി തീയും ഗന്ധകവും കത്തുന്ന പൊയ്യയിലത്രേ അത് രണ്ടാമത്തെ മരണം. ഈ സഭയെക്കുറിച്ച് മാത്രം കുറ്റമൊന്നും പറയാനില്ല. കാരണം ഈ കാലയളവിൽ സ്മുർണയുടെ ശുശ്രൂഷകനായിരുന്നത് യോഹന്നാൻ അപ്പോസ്തോലൻ്റെ ശിഷ്യനായ പോളികാർപ്പായിരുന്നു. വൃദ്ധനായ പോളികാർപ്പ് ക്രിസ്തുവിനെ തള്ളിപ്പറയാതിരുന്നതിനാൽ കുഴി കുഴിച്ച് കുഴിയിൽ നിർത്തിക്കൊണ്ട് വിറക് കുഴിയിൽ നിറച്ച് ക്രിസ്തുവിനെ തള്ളിപ്പറയുന്നതിനു വേണ്ടി ആവശ്യപ്പെട്ടു. അതിന് മറുപടിയായി പോളികാർപ്പ് പറഞ്ഞത് ഇപ്രകാരമായിരുന്നു, നിങ്ങൾ എന്നെ ഭീഷണിപ്പെടുത്തുന്ന തീയ ചില നിമിഷങ്ങൾ കൊണ്ട് എരിഞ്ഞ് അവസാനിക്കുന്നതാണ്. എന്നാൽ ക്രിസ്തുവിനെ സ്വീകരിക്കാത്തവർക്കുള്ള ന്യായവിധിയും തീപ്പൊയ്യയും നിങ്ങൾ അറിയാത്തത് കഷ്ടമാകുന്നു. നിങ്ങൾ എന്നോട് ചെയ്യുവാനുള്ളത് താമസിക്കാതെ വേഗം ചെയ്താലും. ഇത്ര ധൈര്യമുള്ള വാക്കുകളാണ് അദ്ദേഹം പറഞ്ഞത്. ഇനിയും നമുക്ക് 2:12-17 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ അടുത്ത സഭയെക്കുറിച്ച് അഥവാ മൂന്നാമത്തെ സഭയായിരിക്കുന്ന പെർഗമോ സഭയെക്കുറിച്ച് പഠിക്കാനായിട്ട് കഴിയും. 12 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ ആരെങ്കിലും വായിച്ചാൽ.
പെർഗമോസിലെ സഭയുടെ ദൂതൻ എഴുതുക, മൂർച്ചയേറിയ ഇരുവാൾ തലവാൾ ഉള്ളവൻ അരളി ചെയ്യുന്നത്, നീ എവിടെ പാർക്കുന്നു എന്നും അത് സാത്താൻ സിംഹാസനം ഉള്ളയിടമെന്നും ഞാൻ അറിയുന്നു. നീ എൻ്റെ നാമം മുറുകെ പിടിച്ചിരിക്കുന്നു, നിങ്ങളുടെ ഇടയിൽ സാത്താൻ പാർക്കുന്നിടത്ത് തന്നെ. എൻ്റെ സാക്ഷിയും വിശ്വസ്തനുമായ അന്തിപ്പാസിനെ കൊന്ന കാലത്ത് പോലും നീ എങ്കിലുള്ള വിശ്വാസം നിഷേധിച്ചിട്ടില്ല. എങ്കിലും നിന്നെക്കുറിച്ച് കുറഞ്ഞൊരു കുറ്റം പറവാനുണ്ട്. ഇസ്രായേൽ മക്കൾ വിഗ്രഹാർപ്പിതം തിന്നേണ്ടതിനും ദുർനടപ്പെ ആചരിക്കേണ്ടതിനും അവരുടെ മുമ്പിൽ ഇടച്ചുവയ്പാൻ ബാലാക്കിന് ഉപദേശിച്ചു കൊടുത്ത ബിലയാമിൻ്റെ ഉപദേശം പിടിച്ചിരിക്കുന്നവർ അവിടെ നിനക്കുണ്ട്. അവണ്ണം നിക്കോലാവിയരുടെ ഉപദേശം കൈക്കൊള്ളുന്നവർ നിനക്കും ഉണ്ട്. ആകയാൽ മാനസാന്തരപ്പെടുക, അല്ലാഞ്ഞാൽ ഞാൻ വേഗത്തിൽ വന്ന് എൻ്റെ വായിലെ വാളുകൊണ്ട് അവരോട് പോരാടും. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവന് ഞാൻ മറഞ്ഞിരിക്കുന്ന മന്ന കൊടുക്കും. ഞാൻ അവനെ വെള്ളക്കല്ലും ലഭിക്കുന്നവനല്ലാതെ ആരും അറിയാത്തതും ആ കല്ലിന്മേൽ എഴുതിയിരിക്കുന്നതുമായ പുതിയ പേരും കൊടുക്കും.
ഇവിടെ നമ്മൾ പെർഗമോ സഭയെ കുറിച്ചാണ് പഠിക്കുന്നത്. സ്മുർണയിൽ നിന്നും ഏകദേശം 60 മൈൽ വടക്ക് ഭാഗത്തുള്ളതും കൈക്കസ് എന്ന നദീതീരത്ത് സ്ഥിതി ചെയ്യുന്നതുമായ പെർഗമോസ് എന്ന ഈ പുരാതന പട്ടണം ഇന്ന് ബെർഗാമോ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഈ സഭാ കാലയളവിലാണ് കുസ്തന്തീനോസ് ക്രിസ്തുമതം സ്വീകരിച്ചത്. മനപരിവർത്തനം കൂടാതെ മതപരിവർത്തനം നടത്തിയതിനാൽ ജാതീയ ആരാധന നടപടികൾ എല്ലാം തന്നെ ക്രിസ്തീയ സഭയിലെ ആചാരങ്ങളാക്കുകയും ക്രിസ്തീയ മതത്തെ രാജകീയ മതമാക്കി തീർക്കുകയും ചെയ്യുകയായിരുന്നു അവൻ ചെയ്തത്. അത് സാത്താന്റെ ദൈവസഭയ്ക്കെതിരായുള്ള ഒരു വലിയ തന്ത്രവുമായിരുന്നു. സ്മുർണ കാലയളവ് ആയിരുന്ന AD 170 മുതൽ 320 വരെ വളരെ പീഡനത്തിൽ കൂടെ സഭ കടന്നുപോയപ്പോൾ സഭ ഗുണത്തിലും ഗണത്തിലും വർദ്ധിച്ചുകൊണ്ടിരുന്നു. മിസ്രയീമിൽ ഫറവോൻ ഇസ്രയേൽ സന്തതികളെ കൊല്ലുവാൻ കൽപ്പന പുറപ്പെടുവിച്ചെങ്കിലും ജനം വർദ്ധിച്ച് പെരുകുമാറായി എന്ന് നാം വായിക്കുന്നു. പീഡനം കൊണ്ട് സഭയെ നശിപ്പിക്കുവാൻ കഴിഞ്ഞില്ലെന്ന് സാത്താൻ മനസ്സിലാക്കിയപ്പോൾ അനുകൂലങ്ങളും സൗകര്യങ്ങളും ഭൗതിക അനുഗ്രഹങ്ങളും കൊടുത്ത് ദൈവത്തിൽ നിന്നും സഭയെ അകറ്റുവാൻ പിശാച് ശ്രമിച്ചു. പെർഗമോസിൽ ബലിയാമിൻ്റെ ഉപദേശം പിടിച്ചിരിക്കുന്നവർ ഉണ്ട് എന്ന് വ്യക്തമാക്കുന്നത് ശ്രദ്ധിക്കണം. ഇസ്രയേലിൻ്റെ മരുഭൂപ്രയാണത്തിൽ അവരെ ശപിക്കുന്നതിന് ബാലാക്ക് ബലിയാമിനെ വിളിച്ചു വരുത്തി. ദൈവം ശപിക്കാത്തവനെ ശപിക്കുവാൻ കഴിയുകയില്ല എന്ന് ബലിയാം പറഞ്ഞതുകൂടാതെ ശപിക്കുവാൻ നിൽക്കുന്ന ബലിയാമിൻ്റെ വായിൽ ദൈവം അനുഗ്രഹത്തിൻ്റെ വചനങ്ങൾ നൽകി. എന്നാൽ അവൻ ബാലാക്കിൻ്റെ കൂലി വാങ്ങുന്നതിന് വേണ്ടി ഇസ്രയേൽ മക്കൾക്ക് ദൈവിക അനുഗ്രഹം നഷ്ടപ്പെടുന്നതിനുള്ള വഴി ബാലാക്കിന് ഉപദേശിച്ചു കൊടുത്തു. ബാലാക്കിൻ്റെ യുവതികൾ ഇസ്രയേൽ മക്കളുമായി വിവാഹബന്ധത്തിൽ ഏർപ്പെട്ട് അവരെ വിഗ്രഹാരാധനയിൽ അകപ്പെടുത്തുന്ന തന്ത്രമായിരുന്നു ബലിയാം ചെയ്തത്. അത് ഫലിക്കുകയും ചെയ്തതായി ദൈവവചനം പഠിപ്പിക്കുന്നു. പെർഗമോ സഭയിൽ വന്ന മറ്റൊരു ഉപദേശമായിരുന്നു നിക്കോലാവിയ ഉപദേശം. അതായത് പുരോഹിത വേഷം അണിഞ്ഞ പുരോഹിതന്മാർ ജനത്തെ അധികരിക്കുവാൻ തുടങ്ങി. ചക്രവർത്തിയുടെ മതപരിവർത്തനത്താൽ റോമാക്കാരുടെ ബസലിക്കകൾ പള്ളികളായി രൂപാന്തരപ്പെടുത്തി. അവരുടെ ആരാധനകളും പെരുന്നാളുകളും എല്ലാം ക്രിസ്തീയവൽക്കരിച്ച് സൂര്യൻ്റെ ജനനദിനമായി ആചരിച്ചു വന്ന December 25 ക്രിസ്തുവിൻ്റെ ജനന പെരുന്നാളാക്കി തീർത്തു. സാത്താൻ ഇടം കൊടുത്താൽ അവൻ സിംഹാസനം വയ്ക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ആകയാലാണ് സാത്താൻ ഇടം കൊടുക്കരുത് എന്ന തിരുവചനം നമ്മെ പ്രബോധിപ്പിക്കുന്നത്. ബലിയാമിൻ്റെ ഉപദേശവും നിക്കോലാവിയ ഉപദേശവും വിട്ട് മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ കർത്താവ് തന്നെ അവരോട് കഠിനമായി പോരാടുമെന്ന് പറയുന്നു. ജയിക്കുന്നവന് മറഞ്ഞിരിക്കുന്ന മന്നയും വെള്ളക്കല്ലും വാഗ്ദാനം ചെയ്യുന്നു. ഇസ്രയേൽ മക്കളുടെ മരുഭൂപ്രയാണത്തിൽ ദൈവം അവർക്ക് സ്വർഗത്തിൽ നിന്നും നൽകിയ മന്നയിൽ ഒരു പാത്രമെടുത്ത് ദൈവത്തിൻ്റെ നിയമപ്പെട്ടകത്തിൽ സൂക്ഷിച്ചിരുന്നു. നിയമപ്പെട്ടകം കർത്താവിൻ്റെ സദൃശമായിരിക്കുന്നു. പെർഗമോ സഭ വിഗ്രഹാർപ്പിത ഉപേക്ഷിക്കുന്നതാൽ സ്വർഗത്തിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾ അവർക്ക് നൽകുന്നതാണ്. എഫേസോ സഭ അപ്പോസ്തോലിക ഉപദേശം പിടിച്ച സഭയും സ്മുർണ സഭ പീഡിത സഭയുമായിരുന്നപ്പോൾ പെർഗമോ സഭ ലോകവുമായി വേഴ്ച നടത്തിയ സഭയായിരുന്നു, അഥവാ ബന്ധപ്പെട്ട സഭയായിരുന്നു. Esaiah 56:4-5 Revelation 19:12 ഈ വാക്യങ്ങളോട് വായിക്കുന്നത് നന്നായിരിക്കും. ഇനിയും നമുക്ക് 2:18-29 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ തുയതൈരയിലെ സഭയെക്കുറിച്ച് നമുക്ക് പഠിക്കാനായിട്ട് കഴിയും. ദയവായിട്ട് ആ ഭാഗം ഒന്ന് വായിച്ചാൽ.
തുയതൈരയിലെ സഭയുടെ ദൂതൻ എഴുതുക, അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണും വെള്ളോട്ടിന് സദൃശ്യവുമായ കാനുമുള്ള ദൈവപുത്രൻ അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തിയും നിന്റെ സ്നേഹം വിശ്വാസം ശുശ്രൂഷ സഹിഷ്ണുത എന്നിവയും നിന്റെ ഒടുവിലത്തെ പ്രവൃത്തി ആദ്യത്തേതിലും ഏറെയെന്നും അറിയുന്നു. എങ്കിലും താൻ പ്രവാചകി എന്ന് പറഞ്ഞ് ദുർനടപ്പ് ആചരിപ്പാനും വിഗ്രഹാർപ്പിതം തിന്മാനും എൻ്റെ ദാസന്മാരെ ഉപദേശിക്കുകയും തെറ്റിച്ചു കളയുകയും ചെയ്യുന്ന ഇസബേൽ എന്ന സ്ത്രീയെ നീ അനുവദിക്കും. മാനസാന്തരപ്പെടുവാൻ സമയം കൊടുത്തിട്ടും ദുർനടപ്പ് വിട്ട് മാനസാന്തരപ്പെടുവാൻ അവൾക്ക് മനസ്സില്ല. ഞാൻ അവളെ കിടപ്പിലാക്കും, അവളുമായി വിഭജിക്കുന്നവരെ അവളുടെ നടപ്പ് വിട്ട് മാനസാന്തരപ്പെടാതിരുന്നാൽ വലിയ കഷ്ടതയിലും ആക്കിക്കളയും. അവളുടെ മക്കളെയും ഞാൻ കൊന്നുകളയും. ഞാൻ ഉൾപ്പൂവുകളെയും ഹൃദയങ്ങളെയും ആരായുന്നവൻ എന്ന് സകല സഭകളും അറിയും. നിങ്ങളുടെ പ്രവൃത്തിക്ക് തക്കവണ്ണം ഞാൻ നിങ്ങൾക്ക് ഏവർക്കും പകരം ചെയ്യും. എന്നാൽ ഈ ഉപദേശം കൈക്കൊള്ളാതെയും അവർ പറയും പോലെ സാത്താന്റെ ആഴങ്ങൾ അറിഞ്ഞിട്ടില്ലാതെയും ഇരിക്കുന്ന തുയധരിയിലെ ശേഷം പേരോടെ വേറൊരു ഭാരം ഞാൻ നിങ്ങളുടെ മേൽ ചുമത്തുന്നില്ല. എങ്കിലും നിങ്ങൾക്കുള്ളത് ഞാൻ വരും വരെ പിടിച്ചുകൊള്ളുകയും എന്ന് ഞാൻ കൽപ്പിക്കുന്നു. ജയിക്കുകയും ഞാൻ കൽപ്പിച്ച പ്രവൃത്തികളെ അവസാനത്തോളം അനുഷ്ഠിക്കുകയും ചെയ്യുന്നവന് എൻ്റെ പിതാവ് എനിക്ക് തന്നതുപോലെ ഞാൻ ജാതികളുടെ മേൽ അധികാരം കൊടുക്കും. അവൻ ഇരുമ്പുകോൾ കൊണ്ട് അവരെ മേയിക്കും. അവർ കുശവന്റെ പാത്രങ്ങൾ പോലെ നുറുങ്ങിപ്പോകും. ഞാൻ അവന് ഉദയനക്ഷത്രവും കൊടുക്കും. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ.
നമുക്ക് ഈ സഭയെക്കുറിച്ച് ശ്രദ്ധിച്ച് നമുക്ക് പഠിക്കാം. സൽപ്രവൃത്തികളിലും വിശ്വാസത്തിലും സഹിഷ്ണുതയിലും ഒക്കെ കർത്താവ് പ്രശംസിക്കത്തക്കവണ്ണം ഈ സഭ മുന്നിട്ട് നിന്നിരുന്നു. എന്നാൽ അവിടെ കണ്ട ഭയങ്കരവും ഗുരുതരവുമായ രോഗലക്ഷണങ്ങൾ നിസ്സാരമായി ദൈവപുത്രൻ തള്ളിക്കളയുന്നില്ല. പക്ഷേ ദൈവം തൻ്റെ ദീർഘക്ഷമയിലും അനന്തകൃപയിലും അവർക്ക് അനുതപിക്കുവാനും മാനസാന്തരപ്പെടുവാനും സമയം കൊടുക്കുന്നു. ശാസനയും മുന്നറിയിപ്പും ശിക്ഷണ നടപടികളും ഫലപ്രദമാകുന്നില്ലെങ്കിൽ ന്യായവിധി നടന്നേ കഴിയൂ. പ്രസ്താവിക്കപ്പെട്ടതുപോലെ ചാരിറ്റി വർക്കുകൾ ഉണ്ടായിരുന്നു എങ്കിലും വിഗ്രഹാരാധന എന്ന കൊടിയ പാപത്തോട് ബന്ധപ്പെടുന്നു. അത്യാഗ്രഹം വിഗ്രഹാരാധനയായിട്ടാണ് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത് എന്നോർക്കണം. കാരണം കൊലോസ്യർ 3:5 വിഗ്രഹാരാധനയായ അത്യാഗ്രഹം ഇങ്ങനെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിക്കുവീൻ എന്ന് പറഞ്ഞിരിക്കുന്നു. നേരായ പാത വിട്ടൽ പോകത്തക്കവണ്ണം ഉപദേശിക്കുന്ന പ്രവാചകിയായ ഒരു ഇസബേലിനെ കുറിച്ച് കർത്താവ് ഈ സഭയ്ക്ക് താക്കീത് കൊടുക്കുന്നുണ്ട്. ഉപവാസം പ്രസിദ്ധപ്പെടുത്തി നീതിമാനായ നാബോത്തിൻ്റെ രക്തം ചൊരിഞ്ഞത് മാത്രമല്ല ഇസ്രായേലിൽ വിഗ്രഹാരാധന വർദ്ധിപ്പിച്ച് അന്യദേവന്മാരുടെ പ്രവാചകന്മാരെ ഊട്ടി വളർത്തിയും തൻ്റെ ഭർത്താവിനെ ഉപദേശിച്ച് ദുഷ്ടവഴിയിലേക്ക് നടത്തിയവളുമായിരുന്നു ഇസബേൽ. ദൈവത്തിൻ്റെ പ്രവാചകനായ എലീശ യേഹുവിനെ ഇസ്രായേലിന് രാജാവായി അഭിഷേകം ചെയ്തതിന് ശേഷം യേഹു രഥം പൂട്ടി ജസ്രീലിലേക്ക് പോയി. ഈ സമയത്ത് ഇസബേൽ കണ്ണിൽ മഷി എഴുതി തല ചീകി മിനുക്കി കിളിവാതിൽ കൂടെ നോക്കിയ സമയത്ത് ഷണ്ണന്മാർ അവളെ താഴെ തള്ളിയിടുകയും ചെയ്തു. ഇങ്ങനെ ദോഷത്തിനു വേണ്ടി തന്നെത്താൻ ഏൽപ്പിക്കപ്പെട്ട ഇസബേലിൻ്റെ മാംസം നായ്ക്കൾ തിന്നുകളഞ്ഞു. തുയത്തൈര സഭയിലും ഇസബേലിൻ്റെ കൂട്ടുപിടിച്ചിരിക്കുന്നവരെ വലിയ കഷ്ടതയിലാക്കുമെന്നുള്ള മുന്നറിയിപ്പ് കർത്താവ് കൊടുക്കുകയാണ്. ഈ ഉപദേശത്തിൽ അകപ്പെടാത്തവർ കർത്താവ് വരുന്നതുവരെ വിശ്വസ്തരായിരിക്കാനും കൂടെ പ്രബോധിപ്പിക്കുന്നു. തുയത്തൈര സഭ AD 606 മുതൽ 1520 വരെയുള്ള കാലയളവിനെയാണ് പ്രതിദാനം ചെയ്യുന്നത്. വെളിപ്പാട് 20:12, സങ്കീർത്തനം 62:12, റോമർ 2:5 മുതൽ 11 വരെ, 2 കൊരിന്ത്യർ 5:10, ഗലാത്യർ 5:10, 1 പത്രോസ് 1:17 ഈ വാക്യങ്ങളോട് ചേർത്ത് വായിച്ചാൽ നമുക്ക് ഈ കാര്യം കുറച്ചുകൂടെ ഗ്രഹിക്കാനായിട്ട് കഴിയും. ഇനി ഉത്തരം കൊണ്ട് നമ്മൾ 2-ാമത്തെ അധ്യായം നമ്മൾ പഠിച്ചു കഴിഞ്ഞു.